കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ച കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ്. പെട്ടെന്ന് ഭാഗങ്ങളൊന്ന് പറഞ്ഞ ശേഷം ആ ചിന്തയൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാക്യം വായിച്ചത് ഒന്ന് യോഹന്നാൻ 1:9 വാക്യമാണ്. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അത് വായിക്കാം. നിങ്ങളിൽ സോഹരൻ നമ്പർ പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നില്ല എങ്കിൽ പെട്ടെന്ന് ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും എന്നതുകൊണ്ടും മറ്റു കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും എന്നതുകൊണ്ടും ഒക്കെ വാക്യം വായിച്ചു തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുമെന്ന് വിശ്വസിക്കും.
നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു.
ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങളോട് പാപക്ഷമയ്ക്ക് ഒരത്ഭുതമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏത് പാപമാണ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിനു മുമ്പിൽ ക്ഷമയ്ക്കായിട്ട് ദൈവം മുൻപാകെ അർപ്പിച്ചു, ആ പാപം നിങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കപ്പെടുന്ന മാത്രയിൽ, നിങ്ങൾ ഏറ്റുപറഞ്ഞ ആ പാപം അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്ന ഒരു ശുദ്ധീകരണം കൂടെ നിങ്ങളുടെ ഉള്ളിൽ ദൈവം ചെയ്തു തരും എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവം നിങ്ങൾ ഏറ്റുപറഞ്ഞ പാപം ക്ഷമിച്ച ശേഷം ആ പാപത്തോട് നിങ്ങൾക്കുള്ളിൽ ഒരു വേർപാട് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, അവിടെ ക്ഷമിച്ച ശേഷം ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ ശക്തമായ ഒരു ശുദ്ധീകരണം സംഭവിക്കുന്നില്ല എങ്കിൽ, ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അത് അവിടെ ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. കാരണം നാം ഈ വാക്യം വളരെ ക്ലിയറായ ഒരു ആത്മീയ തത്വമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു എന്നത് അവന്റെ മുമ്പിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ എന്റെ ഹൃദയത്തിൽ നടന്ന കാര്യം എന്താണെന്നറിയോ? ഞാൻ ഏറ്റുപറഞ്ഞ പാപത്തോട് എന്റെ ഉള്ളിൽ എനിക്കൊരു കഴുകലുണ്ടായി. എന്തുകൊണ്ടാണ് നാം ചെയ്തു വരുന്ന പാപങ്ങളാൽ വീണ്ടും വീണ്ടും സ്വാധീനിക്കപ്പെട്ടു പോകുന്നത്? ഏറ്റുപറയുന്നു, വീണ്ടും അതേ പാപത്തിൽ സ്വാധീനിക്കപ്പെടുന്നു. ഏറ്റുപറയുന്നു, വീണ്ടും അതേ പാപങ്ങളിൽ സ്വാധീനിക്കപ്പെടുന്നു. കാരണം ഏറ്റുപറഞ്ഞു, പക്ഷേ എന്റെ ഉള്ളിൽ അത് ശുദ്ധീകരണമായി തീർന്നില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നതും തിരുവചനം അങ്ങനെയാണ് പറയുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. നിങ്ങൾ ദൈവമുൻപാകെ കൊണ്ടുവരുന്ന ഏത് പാപവും അത് ഏറ്റുപറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ അർത്ഥവത്തായി ക്ഷമിക്കപ്പെടുന്നു എന്നത് നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഉള്ളിൽ അതിന് ശുദ്ധീകരണം ഉണ്ടാകുന്നു. ആ ഏറ്റുപറഞ്ഞ പാപത്തോട് നിങ്ങളുടെ ഉള്ളിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന, ആ പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന, ആ പാപം കൊണ്ടുവന്ന സകല അനുഭവങ്ങളിൽ നിന്നും ഹൃദയപൂർവ്വം മാറി നിൽക്കാൻ കഴിയുന്ന ഒരു ശുദ്ധീകരണം നിങ്ങൾ അനുഭവിക്കും. ഇത് ദൈവത്തിന്റെ ഒരു നമ്മളോടുള്ള ഒരു വിശ്വസ്തത. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞത്, ദൈവത്തിന് മുമ്പിൽ പാപം ക്ഷമിക്കപ്പെടുന്നു എന്നത് മാത്രമല്ല പ്രധാനം, ആ ക്ഷമിക്കപ്പെട്ട പാപം എന്റെ ഹൃദയത്തിൽ ഞാൻ ശുദ്ധീകരണമായിട്ട് അനുഭവിക്കുമ്പോൾ ഇത്രയും വർഷം ഞാൻ ചെയ്ത ആ പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും കൂടെ അത് ആ ശുദ്ധീകരണം എനിക്ക് കഴുകലായി അനുഭവിക്കപ്പെടുകയാണ്. സാധാരണഗതിയിൽ നാം നമ്മുടെ ക്രൈസ്തവ കോളത്തിൽ പാപക്ഷമയും ശുദ്ധീകരണവും ഈ നിലയിൽ പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലായിടത്തും ദൈവം പാപം ക്ഷമിക്കും എന്ന് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ കിടക്കുന്ന എന്തോ ഒരു വലിയ വിഷയം ദൈവം അങ്ങ് ഉരുട്ടി മാറ്റി കളയും. പക്ഷേ ആ കാര്യം എന്റെ ഹൃദയത്തിൽ കഴുകപ്പെടാതെ കിടക്കുകയും ചെയ്യും. ദൈവം എന്നോട് ക്ഷമിച്ചാൽ മതി, എനിക്കതിൻ്റെ അകത്തൊരു ശുദ്ധീകരണം വേണ്ട. ഇത് നമുക്ക് ചോയ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദൈവം ക്ഷമിച്ചു എന്ന് നിങ്ങൾ അറിയുന്നത് ഈ കഴുകലിലൂടെയാണ്. ഹല്ലേലൂയ. ആ കഴുകൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഹൃദയത്തിൽ അത്രയും നാൾ ഞാൻ 20 വർഷമായി കൊണ്ടു നടന്ന ആ പാപം എന്ത് സ്വാധീനം എന്റെ ഉള്ളിൽ ചെലുത്തിയോ ആ സ്വാധീനത്തിൽ നിന്നും കൂടെയാണ് അത് കഴുകുന്നത്. അതിനോട് എനിക്ക് ഉള്ളിൽ എതിർത്തു നിൽപ്പാൻ കഴിയുന്ന ഒരു കഴുകൽ കർത്താവ് എനിക്കത് ദാനമായി നൽകുകയാണ്. കാരണം എന്താണെന്നറിയോ? എന്റെ ഏറ്റുപറച്ചിൽ ജനുവിനായിരുന്നു. എന്റെ ഹൃദയത്തിൽ ആ പാപം സംബന്ധിച്ചുള്ള ദുഃഖം വളരെ ഹൃദയംഗമായിരുന്നു. ഞാൻ ഏറ്റുപറഞ്ഞത് അർത്ഥവത്തായിട്ട് തന്നെയായിരുന്നു. ഞാൻ അതിനെ വെറുത്തുകൊണ്ടാണ് ഞാൻ അതിനെ ഏറ്റു പറഞ്ഞത്. അതുകൊണ്ട് ക്ഷമിക്കപ്പെട്ട മാത്രയിൽ അവൻ അവന്റെ പരിശുദ്ധാത്മാവിൽ എന്റെ ഉള്ളിൽ ഒരു കഴുകൽ തന്നു ആ പാപത്തോടുള്ള ബന്ധത്തിൽ. അങ്ങനെയാണ് നിങ്ങൾക്ക് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പോകാൻ പറ്റുന്നത്. വെറുതെ പാപം ഏറ്റു പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സാങ്ക്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല. ഏറ്റു പറയുമ്പോൾ പോലും നാം ആ ഒരു കഴുകൽ ആഗ്രഹിക്കുന്നില്ല. അതിന് ഉദാഹരണമായി നമ്മൾ വായിച്ചത് 51-ാം സങ്കീർത്തനമാണ്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വളരെ പച്ചയ്ക്ക് പറയുന്നുണ്ട്, എന്നെ നന്നായി കഴുകണമേ, എന്റെ പാപം ക്ഷമിക്കണമേ എന്നല്ല, എന്നെ നന്നായി കഴുകണം, നിന്റെ മുമ്പിൽ പാപം ക്ഷമിക്കപ്പെട്ടാ പോരാ, എന്റെ ഉള്ളിൽ അത് കഴുകലാകണം, എന്റെ ഉള്ളിൽ കഴുകലാകണം. ഹല്ലേലൂയ. അപ്പോൾ പാപക്ഷമയുടെ അത്ഭുതം ഇതാ, ഏതാ? ഒരു വശത്ത് ദൈവത്തിന് മുമ്പിൽ ആ പാപം അങ്ങ് ക്ഷമിക്കപ്പെട്ടു എന്നതുകൊണ്ട് പരിഹരിക്കപ്പെടാതെ അത് എന്നിൽ വരുത്തുന്ന മാറ്റം വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നത്, നമ്മൾ ആ വാക്യമൊക്കെ വായിച്ചു കഴിഞ്ഞ പ്രാവശ്യം അല്ലേ, യഥാർത്ഥ നിങ്ങളുടെ ദുഃഖം, നിങ്ങൾ ദുഃഖിച്ചത് നിങ്ങൾക്ക് പ്രയോജനമായി. ആ ദുഃഖം നിങ്ങളിൽ എന്ത് കൊണ്ടുവന്നു? വലിയ എരിവ്, വലിയ വാഞ്ച, വലിയ നീരസം, വലിയ പ്രതിവാദം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ ഒരു പാപം ദുഃഖിച്ചേറ്റു പറയുമ്പോൾ മറുവശത്ത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ടൊരു കാര്യമുണ്ട്. എന്താ? ദൈവത്തോടൊരു വാഞ്ച. എനിക്ക് എന്റെ പാപം ഏറ്റുപറയപ്പെട്ട ശേഷം ദൈവത്തോടൊരു വാഞ്ചയായി അത് കഴുകലായി എന്റെ ഉള്ളിൽ അനുഭവിക്കപ്പെടുന്നില്ലെങ്കിൽ ആ ഏറ്റുപറച്ചിൽ അതിൽ തന്നെ പൂർണ്ണമല്ലായിരുന്നു. നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളെ തന്നെ ശോധന ചെയ്താൽ മതി. നിങ്ങൾ ദൈവസ്ഥാനത്തിൽ ഏറ്റുപറഞ്ഞ പാപങ്ങളിൽ എത്ര എണ്ണം ഏറ്റുപറഞ്ഞ ശേഷം എത്ര വാഞ്ച എന്ന ആ കഴുകൽ നിങ്ങൾ അനുഭവിച്ചു, എത്ര നീരസം എന്ന ദൈവം നിനക്ക് ഏറ്റുപറയുമ്പോൾ ദാനമായി തരുന്ന ആ കഴുകൽ നിങ്ങൾ നീരസമായി എത്ര പ്രാവശ്യം ഉള്ളിൽ അനുഭവിച്ചു, എത്ര എരിവെന്ന നിലയിലാണ് നിങ്ങളിൽ ആ കഴുകൽ നടന്നിട്ടുള്ളത്. അങ്ങനെ നടക്കാത്ത മാനസാന്തരങ്ങൾ പലപ്പോഴും നമ്മുടെ ഒരു സ്വയസംതൃപ്തിക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ ഏറ്റുപറയുന്നത്. ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം വളരെ വിശാലമായി സവിസ്തരം അത് ആവർത്തിച്ചു പറഞ്ഞു, മനസ്സിലായോ എന്നൊരു 10 പ്രാവശ്യം ചോദിച്ചു. ഞാൻ ഒരു ചർച്ചിൽ നിന്ന് മനസ്സിലായോ എന്ന് 8 പ്രാവശ്യം ചോദിച്ചപ്പോ ഒരു സഹോദരി പറഞ്ഞു, മനസ്സിലായി ബ്രദറെ എന്ന് പറഞ്ഞു. അവരെ അരിശം കേട്ടിട്ടാണ് പറഞ്ഞത്. എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ, ഞാനീ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ പോലെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ള ഒരു പ്രോബ്ലത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ ഈ മാനസാന്തരം അല്ലെങ്കിൽ പാപങ്ങൾ ഏറ്റുപറയുന്നത് പാപക്ഷമ മാത്രമല്ല, ഒരു ദൈവോപേതന്റെ കഴുകലാണ് എന്നത് നമുക്ക് മറ്റൊരു വാക്യത്തിലൂടെയും കൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. വേണമെങ്കിൽ എബ്രായലേഖനത്തിന്റെ 9-ാം അധ്യായത്തിൽ ആ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു വാക്യം, എന്റെ 14-ാം വാക്യം,
നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളെ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും.
ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ യേശുവിന്റെ രക്തം എന്ത് ചെയ്യുന്ന പറഞ്ഞേ? നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പൊ അവിടെയും നിങ്ങളുടെ ഉള്ളിലാണ് ശുദ്ധീകരണം നടക്കുന്നത്. പാപക്ഷമ ദൈവത്തിന് മുമ്പിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് ശുദ്ധീകരണം നടക്കും. ഇനി നിങ്ങൾ ഏറ്റുപറയുന്ന മാത്രയിൽ അതുവരെ ആ പാപത്തോടുണ്ടായിരുന്ന നിങ്ങളുടെ ലാഘവത്വം, ആ പാപത്തോടുണ്ടായിരുന്ന നിങ്ങളുടെ ആ മൃദുവായ സമീപനം, ആ പാപത്തെ നിങ്ങൾ എത്രത്തോളം നിസ്സാരമായി കണ്ടോ, ഏറ്റുപറച്ചിലൂടെ ലഭിക്കുന്ന കഴുകലിൽ അതിനോട് നിങ്ങൾക്ക് എന്തുണ്ടാവും? ആ ലാഘവത്വം മാറും. മറിച്ച് ദൈവം അവിടെ നിങ്ങൾക്ക് എന്ത് തരും? എത്ര വലിയ നീരസം. ഇത് അനുഭവിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പം ദൈവം എന്റെ പാപം ക്ഷമിച്ചോ എന്നത് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ദൈവജനം നമുക്ക് ഉറപ്പു തരുന്നുണ്ട് എല്ലാവരും പാപം എന്തുകൊണ്ട് ഏറ്റുപറയുന്നറിയോ, ഇത് ദൈവത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമായി കിടക്കുകയും അത് എന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാണ് എന്നറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയാണ് എല്ലാവരും പാപം ഏറ്റുപറയുന്നത്. പക്ഷെ ജനുവിനായ ദൈവമക്കൾ ദൈവമുൻപാകെ പാപം ഏറ്റുപറയുമ്പോൾ അത് അവിടെ അവന്റെ മുമ്പിലെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിനോട് ചേർന്ന് തന്നെ അവർ അവരുടെ അകത്ത് ആ പാപത്തോട് അവർക്ക് മാറി നിൽക്കാൻ കഴിയുന്ന ഒരു നിലപാടും കൂടെ ആ ശുദ്ധീകരണത്തിലൂടെ അവർ അനുഭവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നിടത്തൊക്കെ, യേശുവിന്റെ രക്തത്തെ കുറിച്ച് പറയുന്നിടത്തൊക്കെ, നിങ്ങൾക്ക് ഉള്ളിൽ ഒരു കഴുകൽ അവൻ തരും, ദുർമനസാക്ഷി നീങ്ങുമാറ് അവന്റെ രക്തം നിങ്ങളുടെ അകത്തെ നന്നായിട്ട് കഴുകും. ആ കഴുകലിൽ പ്രിയമുള്ളവരെ, അതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ലാഘവത്വം മാറ്റി, ലഘുവായ അതിനോടുള്ള നിങ്ങളുടെ സമീപനം മാറി, അതിനോട് നിങ്ങൾക്ക് ഒരു നിലപാട് ആ കഴുകലിലൂടെ ലഭിക്കും. ഹല്ലേലൂയ. അകത്ത് അതിനോട് മാറി നിൽക്കാൻ കഴിയുന്ന ഒരു അനുഭവം ആ കഴുകലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അല്ലാതെ വെറുതെ ദൈവം എന്റെ പാപം ക്ഷമിച്ചു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു പോകാൻ കഴിയത്തില്ല. യു വിൽ എക്സ്പീരിയൻസ്, നിങ്ങൾ ഹൃദയപൂർവ്വം അനുഭവിക്കുന്ന അനുഭവമാണ് നിങ്ങൾക്ക് ആ പാപത്തോട് ആ ഏറ്റുപറഞ്ഞ സമയം തൊട്ട് ഈ ശുദ്ധീകരണത്തിലൂടെ മാറി നിൽക്കാൻ കഴിയുന്ന ഒരു ഹൃദയത്തിൽ അകത്ത് ഒരു നീരസം നിങ്ങൾ അനുഭവിക്കപ്പെടും. രണ്ട്, ദൈവത്തോട് അതുവരെ ഇല്ലാത്ത വാഞ്ച. ഓരോ പ്രാവശ്യവും പാപമേറ്റു പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടിരുന്നത് ദൈവത്തെ കൂടുതലായി ദാഹിക്കാനുള്ള ഒരു വാഞ്ച, അതുവഴി ദൈവത്തോടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം നിങ്ങളുടെ പാപമേറ്റു പറയത്തിൽ വർദ്ധിക്കും. ഒരു വശത്ത് പാപങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഏറ്റു പറയുന്നു, മറുവശത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും പ്രത്യേകിച്ച് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മളതിന് അതിലൂടെ ചേർത്ത് വായിച്ചൊരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം 3:21 വാക്യമാണ്, ഒന്നൊന്ന് വായിക്കാമോ? അല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷം 3:21.
സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു.
സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരും. ഈ സത്യം പ്രവർത്തിക്കുന്നവനോ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന് മുൻപാകെ ഓണസ്റ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിലും മാനസാന്തരവും അനുതാപവും സത്യപ്രകാരമുള്ളതാണെങ്കിൽ അതിനൊരു ഒരു സിംറ്റം ഉണ്ട്. എന്നാന്നറിയാവും? തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുക, ഇവൻ ഈ അനുതാപം ദൈവത്തിൽ ചെയ്തിരിക്കുക, ഇത് സത്യസന്ധമായിട്ട് ചെയ്തതാ. ഇനി ഇത് തമ്പുരാൻ ഒരു കീറാമുട്ടിയാണെങ്കിൽ പുള്ളിയുടെ പ്രശ്നം മാറിക്കിട്ടെന്ന് വിചാരിച്ചല്ല ഇത് അവൻ ഏറ്റുപറഞ്ഞത്. ഇതിവൻ സത്യത്തിൽ പ്രവർത്തിച്ചതാ. ഇതിവൻ ചെയ്തത് ദൈവത്തിലാ ചെയ്തത്. നമ്മുടെ സഹോദരൻ വായിച്ച വാക്യം വളരെ തങ്കലിപികളിൽ എഴുതി ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വാക്യമാണ്. അതായത്, ദൈവ നാമ മഹത്വത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടു. ദൈവമഹത്വത്തിനായിട്ടാണ് അവൻ കൈക്കൊണ്ടത്. നിങ്ങൾ മറ്റൊരാളെ കൈക്കൊള്ളുന്നത് ദൈവമഹത്വത്തിനായിട്ടാണ്. ഇതുകൊണ്ട് എനിക്കെന്ത് നേട്ടം എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ഒത്തിരി പോരാട്ടം ഉണ്ടാവും. ഒരാളെ കൈക്കൊള്ളാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം ദൈവമഹത്വമാണ്. ഞാൻ ഒരു സഹോദരനെ കൈക്കൊള്ളാൻ യോഗ്യമല്ലാത്തവനെ കൈക്കൊള്ളുന്നത് എനിക്ക് അവ മുഖാന്തരം എന്ത് പ്രയോജനം ഉണ്ടാകുന്നു എന്നതിനേപ്പാൾ ദൈവമേ ഇത് നിനക്ക് വലിയ മഹത്വം കൊണ്ടുവരുന്നു. യോഹന്നാൻ വളരെ അർത്ഥവത്തായി പറഞ്ഞൊരു വചനമാണിത്. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തു. ഞാൻ ഇത് ഏറ്റുപറഞ്ഞത് ദൈവത്തിൽ ചെയ്ത പ്രവൃത്തിയാ. അങ്ങനെയുള്ളവരുടെ ലക്ഷണം എന്താണെന്നറിയോ? അവർ വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അവർ, ഞാനത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അവർ തലചൊറിഞ്ഞു നിൽക്കത്തില്ല. മാനസാന്തരപ്പെട്ട ശേഷം പിന്നെ തലചൊറിഞ്ഞു നിൽക്കത്തില്ല. അവർ വീണ്ടും വെളിച്ചത്തിലേക്ക് വരാൻ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. സഹോദര സഹോദരന്മാരെ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അനുതാപവും കരച്ചിലും നുറുക്കവും ഏറ്റുപറച്ചിലും മാനസാന്തരമായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആത്മീയ കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ഉത്സാഹം നിങ്ങൾ ലക്ഷണമായി കാണിച്ചിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പാപം ക്ഷമിക്കപ്പെടുമ്പോൾ നീ അനുഭവിക്കുന്ന ശുദ്ധീകരണം ഇതാ. കുറച്ചും കൂടെ ദൈവിക കാര്യങ്ങളുടെ വെളിച്ചത്തിലേക്ക് വരാൻ ആ മാനസാന്തരം എന്നെ പ്രാപ്തമാക്കി. ആ ഏറ്റുമറിച്ചിൽ ഞാൻ ശുദ്ധീകരണമായിട്ട് അനുഭവിച്ചത് എങ്ങനെയാണെന്നറിയോ? കൂടുതൽ എന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒരു ഇൻട്രസ്റ്റ്. ബ്രദറെ, ഞാനില്ല എന്നതായിരുന്നു പണ്ട്. ഇപ്പോഴെങ്ങനെയല്ല, മാനസാന്തരപ്പെടും തോറും ബ്രദറെ ഞാനും കൂടെ ഉണ്ട് എന്നാണ് അവൻ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ സഭയിൽ ഇത്രയും വർഷമായി കർത്താവിനെ ആരാധിച്ചു വരുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, പൊതുവെ മറ്റ് സഭകളേക്കാൾ അധികമായിട്ട് മാനസാന്തരം എന്ന വിഷയം പ്രസംഗിക്കുന്നതും പ്രാർത്ഥനയിൽ മാനസാന്തരം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായ ഒരു ദൈവസഭ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹൗ യു ക്യാൻ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എങ്ങനെ അത് അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ മാനസാന്തരം? അത് ദൈവത്തിലാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നിങ്ങൾക്ക് ദൈവത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ, ദൈവത്തോടുള്ള ബന്ധത്തിലെ ഏത് കാര്യങ്ങളും കേൾക്കുമ്പോൾ, ആ വെളിച്ചത്തിലേക്ക് വീണ്ടും കയറി വരാൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് വലുതായിട്ട് പ്രസംഗിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലിരിക്കും, പക്ഷെ നിങ്ങൾ മാറി നിൽക്കുകയില്ല. കാരണം സത്യം പ്രവർത്തിക്കുന്നവനൊക്കെ വെളിച്ചം എവിടെയുണ്ടോ അവിടേക്ക് വരാനുള്ള ഒരു ഉത്സാഹം അവനിൽ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. This is real repentance. വെറുതെ അങ്ങ് ദൈവമുൻപാകെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞ് നിനക്ക് ഇവിടെ അങ്ങ് പാട്ടും പാടി പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഇതൊരു ഡിവൈൻ മിറക്കിൾ. സത്യം പ്രവർത്തിക്കുന്നവൻ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുന്നുവെന്ന് അവന് തന്നെ ബോധ്യമാകും. കാരണം ആത്മീയ കാര്യങ്ങളോട് അവന്റെ വാഞ്ച വർദ്ധിച്ചു വരും. വെളിച്ചത്തിലേക്ക് വരുന്നതിന് അവന് ലജ്ജയില്ല. ഈ ഒരു അനുഭവം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നാം പലപ്പോഴും ഏറ്റുപറയുന്നത് നമ്മുടെ സ്വയസംതൃപ്തിക്കായിരിക്കും. എനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു വലിയ വിക്രമനായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ വിക്രമാദിത്യ കഥകളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് അടുത്ത കാലഘട്ടത്തിൽ എനിക്കൊരു ആന്തരികമായ ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് കോളേജ് പഠിക്കുന്ന സമയം, അപ്പൊ എന്റെ അമ്മയുടെ വീട്ടിലാണ് ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മ ഇവിടെ ഷേബ സിസ്റ്ററുടെ വീടിന് അടുത്ത്. അപ്പൊ അവിടെ യേശു ക്രിസ്തുവിന്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ ഈ ഒരുതരം ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ കത്തുകയും കെടുകയൊക്കെ ചെയ്യുന്നൊരു ലൈറ്റ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് 6 മാസം മുമ്പ് വരെ എന്റെ മനസ്സിൽ എവിടെയോ ഒരു ഭീതി, ഞാൻ മരിക്കും, ഞാനിപ്പോൾ മരിക്കും, മരിച്ചാൽ ഞാൻ നരകത്തിലാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു യാക്കോ കുടുംബത്തിലെ ജനിച്ചോളാം, ഓർത്തഡോക്സിലെ ജനിച്ചോളാം. അപ്പൊ ഞാൻ എന്നെ അടുക്കുന്നറിയോ, ആരും കാണാതെ ഇടയ്ക്കിടയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ഫോട്ടോയുടെ മുമ്പിൽ പോയി നിന്ന് പാപങ്ങളൊക്കെ ഏറ്റുപറയും. അപ്പോഴായിരിക്കും ഞങ്ങളുടെ വെല്ലുമിച്ച് അതിവിടെ വരുന്നത്. അപ്പൊ ഞാനത് ഇന്നിപ്പം അങ്ങ് മാറ്റി അവിടുന്ന് പെട്ടെന്ന് അങ്ങ് മാറും. വീണ്ടും ആരുമില്ലാത്ത സമയത്ത് ഞാൻ ആ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ, ഇൻകേസ് എങ്ങാനും ഇന്ന് രാത്രി ഇടിവെട്ടി മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം. ഇത് ഞാൻ 6 മാസം കൊണ്ടു നടന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അന്ന് എന്നെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ പോയി എന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നത്, കാരണം എല്ലാ കൊള്ളരുതായ്മകളും ഉള്ള ഒരു ഹൃദയത്തിന്റെ അകത്ത് ഒരു പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ പോയി പാപം ഏറ്റുപറയുക എന്ന് പറയുന്നതിൽ ഞാൻ അർത്ഥമാക്കിയത്, തമ്പുരാന്റെ മുമ്പിലെ ഈ വയ്യാവേലി തമ്പുരാനെ നീ അങ്ങ് എടുത്തു മാറ്റാനായിട്ട് ഞാനിതാ കൈവൂപ്പി നിൽക്കുന്നു. പക്ഷെ ഞാൻ പാപം ഏറ്റുപറഞ്ഞെങ്കിലും എനിക്ക് വെളിച്ചത്തിലേക്ക് വരാനുള്ള ഉത്സാഹങ്ങളൊന്നും ലഭിക്കുന്നില്ല. എല്ലാ ആത്മീയ കാര്യങ്ങളിൽ നിന്നും എന്റെ മനസ്സ് മാറിയാ നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങളൊരു ഉഴപ്പൻ മാനസാന്തരക്കാരനാണെങ്കിൽ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് കിട്ടത്തില്ല, നിങ്ങളെ പ്രബോധിപ്പിക്കാൻ കിട്ടത്തില്ല, ഒരാളെ ഉറപ്പിക്കാൻ നിങ്ങളെ കിട്ടത്തില്ല, ഒരു ട്രാക്ട് കൊടുക്കാൻ വിളിച്ചാൽ നിങ്ങളെ കിട്ടത്തില്ല. കാരണം സത്യത്തിലല്ല നീ ചെയ്തത് എന്നതുകൊണ്ട് വെളിച്ചത്തിലേക്ക് വരാൻ ഇപ്പോഴും നിനക്ക് മനസ്സില്ല. ഒത്തിരി പേർ സഹോദരന്മാരെ, എന്ത് അമ്പലങ്ങളിലാണ് മനുഷ്യൻ പാപമായിട്ട് പറയുന്നത്, എന്ത് പള്ളികളിലാണ് മനുഷ്യൻ പാപമായിട്ട് പറയുന്നത്, എന്ത് കുമ്പസാര കൂട്ടുകളിലാണ് മനുഷ്യൻ പാപമായിട്ട് പറയുന്നത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർ വെളിച്ചത്ത് വരാത്തത്? എന്തുകൊണ്ടാണ് വെളിച്ചത്ത് വരാത്തത്? അവർ പാപത്തെ വെറുത്തുകൊണ്ടല്ല അത് ഏറ്റുപറഞ്ഞത്. അവർ ചിന്തിച്ചത് ദൈവത്തിന് മുമ്പിൽ അത് ക്ഷമിക്കപ്പെടും, എനിക്കൊരു ശുദ്ധീകരണത്തിന്റെ ആവശ്യം അവർ ആഗ്രഹിച്ചില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദിസ് ഇസ് ജെനുവിൻ റിപ്പന്റൻസ്. അവർ അത് ദൈവത്തിൽ നിങ്ങളൊന്ന് ചേർത്ത് പറഞ്ഞു, അതവർ ദൈവത്തിൽ, ഇവിടെ ഇരിപ്പുണ്ട്, അങ്ങ് നോക്കണം, ഇങ്ങോട്ട് നോക്കിയാൽ മതി, അവർ അത് ദൈവത്തിൽ ചെയ്തിരിക്കാൻ, ദൈവത്തിൽ ചെയ്ത അനുതാപം 100% ഗ്യാരണ്ടീഡാ. ദൈവത്തിൽ ചെയ്ത അനുതാപം നിന്റെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് അധികം കൊണ്ടുവരും. ഒരാളോട് നീ നിരപ്പ് പ്രാപിച്ചെങ്കിൽ പിന്നെ അയാളെ കാണാതെ മുങ്ങി നടക്കുന്നതല്ല, അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കാൻ നിന്നെ വെളിച്ചത്തിലേക്ക് അത് വീണ്ടും കൊണ്ടുവരും. ഇതൊരു ഡ്രിവേൻ മിസ്റ്ററിയാണ് ഇവരെ വളരെ ആത്മീയ സത്യം. ആഴത്തിൽ ദൈവത്തെ ജനുവിനായി അന്വേഷിക്കുന്നവർ മാത്രം അനുഭവിക്കുന്ന ഒരു സത്യം. അതുകൊണ്ടാണ് ഈ ദുഃഖം എത്ര വാഞ്ച എത്ര, ആ ഭാഗം ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പല പ്രാവശ്യം പറഞ്ഞു പോയത്. അപ്പം മാനസാന്തരത്തിൽ നിങ്ങൾ എന്തനുഭവിക്കും? കഴുകൽ അനുഭവിക്കും. മാനസാന്തരത്തിൽ നിങ്ങൾ എന്തനുഭവിക്കും? വെളിച്ചത്തിലേക്ക് അധികം വരാനുള്ള ഉത്സാഹം നിങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കും. മാനസാന്തരത്തിൽ എന്തനുഭവിക്കും? അധികം എരിവ്, അധികം വാഞ്ച, അതുവരെ ചെയ്ത പാപത്തിന്റെ സ്വാധീനത്തോടുള്ള നീരസം. റിയൽ ജെന്യുവിൻ റിപ്പന്റൻസിൽ നിങ്ങൾ മറ്റൊന്നും കൂടെ അനുഭവിക്കും. എബ്രായലേഖനം 1:9 അത് നമ്മൾ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മറ്റൊരു ചിന്തയിലേക്കാണ് വരുന്നത്, പക്ഷെ ഈ കാര്യം ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയിട്ട് ആ ചിന്തയിലേക്ക് വരാം. 1:9 എബ്രായലേഖനം 1:9
നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ.
നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിച്ചു. അങ്ങനെ നീ ചെയ്തതുകൊണ്ട് നിനക്ക് എന്താണ് ദൈവം തരുന്നത്?
ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു.
നീ നീതിയെ ദ്വേഷിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പാപം കൺഫസ് ചെയ്യുമ്പോൾ ഞാനതിനെ വെറുത്തുകൊണ്ടാണ് അതിനെ കൺഫസ് ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ എങ്ങനെയാണ് എന്റെ ഹൃദയത്തിൽ അത് അനുഭവിക്കുന്നറിയാവോ? എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അതിന്റെ റിസൾട്ട് ദൈവം അവന് ഹൃദയത്തിൽ എന്ത് നൽകും? എന്ത് നൽകും?
ആനന്ദം നൽകും.
എന്തുകൊണ്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ? ബ്രദറെ, എന്റെ പാപം ക്ഷമിച്ചോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. ഞാൻ ഈ ചെയ്ത പാപം കർത്താവ് ക്ഷമിച്ചോ? എന്തിനാ ഒരു കൺസൾട്ടേഷന്റെ ഒക്കെ ആവശ്യം? അത് ഇത് ക്ഷമിച്ചു കാണും. പക്ഷെ അത് ക്ഷമിച്ചിട്ടുണ്ടോ ബ്രദറെ? എന്തുകൊണ്ടാണ് ഗിൽറ്റി കോൺഷ്യസ് കൂടുതൽ വരുന്നത്? ഇതൊരു പ്രശ്നമാണ് പ്രിയമുള്ളവർ. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് മാത്രം പോരാ. വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് പ്രാപിക്കണം, അതൊരു കാര്യം. പക്ഷേ നീ ദ്വേഷിച്ചു ഏറ്റുപറഞ്ഞു എങ്കിൽ നീ എന്തനുഭവിക്കും? കഴുകൽ അനുഭവിക്കും. എങ്ങനെ അനുഭവിക്കും? അത് ആനന്ദമായിട്ട് അനുഭവിക്കും. യു ഫീൽ ഫ്രഷ്നെസ്, യു ഫീൽ ഫ്രഷ്നെസ്. ഇതൊക്കെ പ്രിയമുള്ളവർ വേദോത്സവത്തിലെ മാറ്റമില്ലാത്ത സത്യങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കും കോംപ്രമൈസ് ചെയ്യാനോ എടുത്തു മാറ്റാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ കഴിയാത്ത സത്യമാണ്. ഏത് സമയത്തും ദൈവമുൻപാകെ, കുരിശിന് മുൻപാകെ അർത്ഥവത്തായ ഒരു മനുഷ്യൻ വരുമ്പോൾ, അവന്റെ ഹൃദയത്തെ നുറുക്കുമ്പോൾ, അവൻ പാപത്തെ വെറുത്തുകൊണ്ട് അതിനോട് വിട പറയുമ്പോൾ, ദൈവം അവന് നൽകുന്ന കഴുകലിൽ മറ്റൊരു ഘടകം അവൻ അനുഭവിക്കുന്ന ആനന്ദമാണ്. ഹി ഹാവ് മോർ ഫ്രഷ്നെസ് ആൻഡ് ജോയ്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഇതോടുള്ള ബന്ധം എനിക്ക് പറയണം. 50-ാം സങ്കീർത്തനത്തിൽ 10-ാം വാക്യത്തിൽ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ പാപം കഴുകണമേ എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം ആഗ്രഹിക്കും. അതായത് നീ എന്നിൽ ആഗ്രഹിക്കുന്ന കർത്താവ്, എന്റെ ഉള്ളിൽ ഒരു ഒരു ഓണസ്റ്റ് ആയ ഹൃദയത്തെ നീ സ്ഥാപിക്കണമെന്ന്. റിയൽ കഴുകൽ നിങ്ങളെ ഓണസ്റ്റി കൊണ്ടുവരും നിങ്ങളുടെ ഉള്ളിൽ. അതിന്റെ 6-ാമത്തെ വാക്യം, നീ എനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം നൽകണം. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. റിയൽ സാങ്ക്ടിഫിക്കേഷൻ, യഥാർത്ഥ കഴുകലിൽ അന്തർഭാഗത്തൊരു ജ്ഞാനം വരും. നിങ്ങൾ റിപ്പന്റൻസ് റിപ്പന്റൻസ് ആണെങ്കിൽ, നിങ്ങൾ ഏറ്റുപറഞ്ഞ പാപം ഏറ്റുപറയപ്പെട്ട ശേഷം നിങ്ങൾക്ക് ആ പാപം സംബന്ധിച്ചൊരു ജ്ഞാനം വരും. പിന്നെയും എവിടെയെങ്കിലും വെള്ളത്തിൽ പോയി ചാടിയ ശേഷം ചാടി എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുകയല്ല, പാപത്തിന്റെ നഷ്ടത്തെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം ദൈവം നിങ്ങൾക്ക് തരും. അന്തർഭാഗത്തെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത് എന്നുള്ള വിവരം ആ കഴുകലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ചിലത് നിങ്ങൾ കണ്ടിട്ടില്ലേ, എപ്പോഴും വീഴും, പിന്നെ അവർക്കൊരു വേറൊരു ഗുണമുണ്ട്, ഏത് സമയത്ത് വീണാലും ഞാൻ വീണേ എന്നവർ പറഞ്ഞുകൊണ്ട് നടക്കും. വീഴുക പറയുക, പക്ഷെ അവർക്കുള്ളൊരു സത്യസന്ധത, വീഴുന്ന മാത്രയിൽ ഞാൻ വീണു എന്നവർ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ വേദോത്സവം അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. വേദോത്സവം അങ്ങനെയല്ല. നിങ്ങൾ കഴുകിക്കഴിയുമ്പോൾ ആ കഴുകലിൽ എന്ത് സംഭവിച്ചിരിക്കും? അന്തർഭാഗത്ത് ഒരു സത്യം നീ കൊണ്ട് ദൈവം നിനക്ക് തരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എല്ലാ നഷ്ടങ്ങളെയും നന്നായി കാൽക്കുലേറ്റ് ചെയ്യുന്ന മനുഷ്യന് പാപത്തിന്റെ നഷ്ടത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇന്നും മണ്ടന. പക്ഷെ പാപം കൊണ്ടുവരുന്ന നഷ്ടത്തെ തിരിച്ചറിയാനുള്ള ജ്ഞാനം ദൈവം ഉള്ളിൽ നിങ്ങൾക്ക് നൽകും. അപ്പൊ പാപക്ഷമയ്ക്കകത്ത് എന്തുണ്ടെന്ന് നിങ്ങൾ പറ, കഴുകലുണ്ട്, ഹൃദയത്തിൽ ആനന്ദം ലഭിക്കുന്നു, അന്തർഭാഗത്തെ സത്യം കടന്നു വരുന്നു, നിർമ്മലമായ ഒരു ഹൃദയം നിന്നിൽ സ്ഥാപിക്കപ്പെടുന്നു, ഓണസ്റ്റി നിന്റെ ഉള്ളിൽ കൂടുതലായി വരുന്നു. മോർ യു കൺഫസ് ഇൻ, മോർ യു വിൽ എക്സ്പീരിയൻസ് ദ ഓണസ്റ്റി വിതിൻ യു. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ അനുഭവിച്ച് ദുഃഖിക്കുമ്പോൾ വലിയ വാഞ്ച വരുന്നു, വലിയ എരിവ് വരുന്നു. ഇത് ദൈവത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വെളിച്ചത്തിലേക്ക് അധികം വരാനുള്ള തൃഷ്ണ വരുന്നു. ഈ ഒരു മാനസാന്തരത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചത്. അത് ഫ്രഷ് ആയിട്ട് ആ മാനസാന്തരം നിങ്ങൾക്ക് ഇന്നും അനുഭവിക്കാനായിട്ട് കഴിയും. ഓക്കെ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരാൾ മാനസാന്തരപ്പെടുമ്പോൾ എന്താണ് അയാൾ അർത്ഥമാക്കുന്നത്? ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപക്ഷെ അതുപോലെ മനസ്സിലാകണം നിർബന്ധമില്ല, എങ്കിലും ഞാൻ ആവർത്തിച്ച് പറയാനായിട്ട് ശ്രമിക്കാം. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം ദൈവത്തിന്റെ നിങ്ങളുടെ പാപത്തിനെതിരെയുള്ള കോപത്തെ ശമിപ്പിക്കുകയല്ലായിരുന്നു, അതിനെ ന്യായീകരിക്കുക. ദൈവം, പിതാവായ ദൈവം കോപിഷ്ഠനായിരിക്കുകയും ദൈവത്തിന് പാപം കണ്ടുകൂടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പിതാവിനെ ഒന്ന് തണുപ്പിക്കാൻ ഞാൻ ഇതാ ഒന്ന് മരിച്ചേക്കാം എന്നതല്ല കാൽവരി ക്രൂശിന്റെ മരണത്തിന്റെ അർത്ഥം. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ യേശുക്രിസ്തു അർത്ഥമാക്കിയതായിരിക്കണം നിങ്ങൾ പാപത്തെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അർത്ഥമാക്കേണ്ടത്. യേശുക്രിസ്തു അർത്ഥമാക്കിയത് എന്താണെന്നറിയോ? പാപത്തിന്റെ ഫലമായിട്ടുള്ള ഈ മരണം എന്തുകൊണ്ടും മനുഷ്യൻ അർഹിക്കുന്നതാണെന്ന് 100% ശരിവെച്ചുകൊണ്ടാണ് പിതാവിന്റെ ന്യായവിധിയെ പുത്രൻ ഏറ്റെടുത്തത്. മനസ്സിലായത്? നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് എഴുതിയിട്ടിരിക്കുക. അതായത്, എന്റെ പാപങ്ങൾ മരണത്തിന് മാത്രം യോഗ്യമാണെന്നുള്ള ദൈവവിധിക്ക്, എന്റെ പാപം മരണത്തിന് മാത്രമാണ് എന്നുള്ള ദൈവവിധിയെ പുത്രൻ 100% അംഗീകാരം നൽകുകയായിരുന്നു ക്രൂശിൽ. ഇതൊരു ഡയലോഗ് ആയിട്ടെങ്കിലും നിങ്ങൾ അങ്ങ് മനസ്സിലാക്കിയിരിക്കുക. എന്റെ പാപങ്ങൾ മരണത്തിന് പൂർണ്ണമായും, ന്യായവിധിക്ക് പൂർണ്ണമായും യോഗ്യമാണെന്നുള്ള ദൈവവിധിയെ പുത്രൻ കാൽവരി ക്രൂശിൽ 100% ശരിവെച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. ഹല്ലേലൂയ. പാപത്തെ മൂടാനല്ലായിരുന്നു ശ്രമിച്ചത്, നീ ചെയ്ത പാപം 100% ശിക്ഷയ്ക്ക് യോഗ്യമാണെന്നുള്ള ദൈവത്തിന്റെ ന്യായവിധി പൂർണ്ണമായിട്ടും യേശു ക്രിസ്തു അതങ്ങനെ തന്നെ എന്ന് പിതാവിനോട് ചേർന്ന് ആമേൻ പറഞ്ഞ് അംഗീകരിച്ചു. ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം നീങ്ങിപ്പോകാതെ വണ്ണം പാപത്തിന് എന്റെ മേലുള്ള ക്ലെയിം അത്ര വലുതാണെന്ന് യേശു ക്രൂശിൽ മരണത്തിലൂടെ തെളിയിച്ചു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ എന്താണ് അഡ്മിറ്റ് ചെയ്യുന്നറിയോ? ദൈവമേ, നിന്റെ മഹത്വത്തിന് വേണ്ടിയും നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ട ഞാൻ എന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച ജീവിതത്തിന്മേലുള്ള നിന്റെ വിധി ശരിക്കും സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. മനസ്സിലായ പറഞ്ഞത്, നിങ്ങൾ എന്താണ് ഈ പാപം അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവേ, സ്വർഗത്തിൽ പോകാനായിട്ട് ഇതൊരു പ്രശ്നമാണ്, ഗീതങ്ങ് മാറ്റുക എന്നുള്ളതല്ല യേശുക്രിസ്തു അതല്ല പറഞ്ഞത്. ക്രൂശി കിടക്കുന്ന കള്ളനെ നിങ്ങൾ ശ്രദ്ധിച്ചത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നാം ന്യായമായതിന് ശിക്ഷ അനുഭവിക്കുന്നു. എന്താ മാനസാന്തരം? ദൈവവിധിയെ ഒരു മനുഷ്യൻ അംഗീകരിക്കുന്നതാണ് മാനസാന്തരം. നിനക്ക് വിപരീതമായി ജീവിച്ച ഈ ജീവിതത്തിന് മേലുള്ള നിന്റെ ന്യായവിധി തികച്ചും 100% നീതിയുക്തമാണ് കർത്താവ് എന്ന് ഒരുവൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ പാപത്തെ വെറുത്ത് ഒരുവൻ കണ്ണുനീരോടെ അനുഭവിക്കുമ്പോൾ മാത്രമേ നാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവന്റെ ജീവിതത്തിൽ അർത്ഥവത്തായി അവൻ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. When you come before cross, യേശുവിന്റെ കാൽവരി ക്രൂശിലേക്ക് വരുമ്പോൾ, കാൽവരി ക്രൂശ് പ്രിയമുള്ളവരെ പെട്ടെന്ന് പൊട്ടിച്ച് ഒഴുക്കിവിട്ട ഒരു അണക്കെട്ട് പോലുള്ള ദൈവസ്നേഹത്തിന്റെ പ്രവാഹം മാത്രമാണെന്ന് നിങ്ങൾ കരുതരുത്. കാൽവരി ക്രൂശ് കാണിക്കുന്ന ദൈവസ്നേഹം മാത്രമല്ല, കാൽവരി ക്രൂശ് കാണിക്കുന്നത് എന്റെ പിതാവ് നിന്റെ പാപത്തിനെതിരെ പറഞ്ഞ വിധി എന്തുകൊണ്ടും ശരിയാണ് എന്നതാ ഞാൻ സ്ഥാപിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. ഈ നിലയിലല്ല എങ്കിൽ നിങ്ങളുടെ കഴികൾ പലപ്പോഴും നിങ്ങളുടെ സ്വയസംതൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു കഴികളായിട്ട് മാറും. കള്ളം പറയുന്നത്, കൂടെ ഒരുമിച്ച് ദുഷിച്ച് നിന്ന ശേഷം യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണം അവന്റെ ഉള്ളിൽ കൊണ്ടുവന്ന പിക്ചർ എന്താണെന്നറിയോ? എടാ, നാം ഇപ്പോൾ അനുഭവിക്കുന്നത് ന്യായമായതിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്. സൗര സൗരന്മാരെ, നിങ്ങൾ പാപം ഏറ്റു പറഞ്ഞപ്പോൾ, ഞാനിത് തിയററ്റിക്കലായിട്ട് പറയുന്നതായിട്ട് കരുതരുത്, നിങ്ങൾ പാപം ഏറ്റു പറയുമ്പോൾ ദൈവമേ നിനക്കായി സൃഷ്ടിക്കപ്പെട്ട എന്റെ മേലുള്ള ഈ പാപത്തിന് മേൽ നീ വിധിക്കുന്ന ന്യായവിധി തികച്ചും 100% ശരിവെക്കുന്നു ഞാൻ, ശരിവെക്കുന്നു ഞാൻ. അതത്രയ്ക്കും ഭയാനകമാണ് എന്നത് ഞാൻ കാൽവരി ക്രൂശിനെ നോക്കിയിട്ട് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ആ വിധിയെ ഏറ്റെടുക്കുന്നു. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് പാപത്തോട് അകത്ത് മാറി നിൽക്കാൻ കഴിയത്തുള്ളൂ. കള്ളൻ പറയുകയാണ്, നാം ന്യായമായതിനെ ശിക്ഷ അനുഭവിക്കും. ഈ വിധി കള്ളൻ ഏറ്റെടുത്തു, എന്റെ ഈ ശിക്ഷ ന്യായമായതിനുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കിയ ശേഷം ഒരാൾ ദൈവസ്നേഹം മാത്രമല്ല തിരിച്ചറിയുന്നത്, ദൈവം പാപത്തോട് കാണിക്കുന്ന ഈ കർത്താവിന്റെ നിലപാട് തികച്ചും അന്വർത്ഥമാണ്. നമുക്കൊരു വാക്യം വേണം വായിക്കാം, വെളിപ്പാട് പുസ്തകം 16:9 വെളിപ്പാട് പുസ്തകം 16 വാക്യം കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. നിന്റെ ന്യായവിധികളൊക്കെയും 7 ഓക്കെ, താങ്ക് യു. 16:7
അവണ്ണം യാഗപീഠവും അതെ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു.
നിന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളത് എന്ന് കർത്താവിനെ കുറിച്ച് എന്ത് പറയുക? മഹത്വപ്പെടുത്തി പറയുക. നിന്റെ ന്യായവിധികളൊക്കെയും എങ്ങനെയാണ്? ഇറ്റ്സ് എ റൈറ്റസ് ആൻഡ് ട്രൂ. പാപത്തെ എവിടെയൊക്കെ കർത്താവ് നിഷ്ഠൂരമായിട്ട് ശിക്ഷിക്കുന്നുണ്ടോ അവിടെയെല്ലാം പാപം ശിക്ഷിക്കപ്പെടാൻ തികച്ചും യോഗ്യമാണ്. ഇറ്റ് ഈസ് ട്രൂ ആൻഡ് റൈറ്റസ്. നിന്റെ ന്യായവിധികളൊക്കെയും എത്രയോ സത്യവും നീതിയുമുള്ളതാണ്. സങ്കീർത്തനം 19:10 സങ്കീർത്തനക്കാരൻ ഇതുപോലെ ഒരു വാക്യം പറയുന്നുണ്ട്. സങ്കീർത്തനം 19:10 അതിന്റെ 9
യഹോവ ഭക്തി നിർമ്മലമായത് അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകും.
യഹോവയുടെ വിധികൾ സത്യമായത്, ദൈവത്തിന്റെ എല്ലാ വിധികളും സത്യമായതാണ്, അത് ഒന്നൊഴിയാതെ നീതിയുള്ളവയാകുന്നു. ഒരനീതിയും കർത്താവ് പാപത്തിനെതിരെ കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. സകല പാപത്തിനെതിരെയുള്ള തന്റെ വിധി 100% ന്യായീകരിക്കാവുന്ന വിധിയാണ്. അതുകൊണ്ടാണ് കാൽവറി ക്രൂശിൽ യേശുക്രിസ്തുവിനെ പിതാവ് കൈവിടുമ്പോൾ യേശുക്രിസ്തു പറയുന്നത്, എന്റെ അപ്പനൊരു ദേഷ്യക്കാരനായതുകൊണ്ട് പുള്ളിക്ക് ഒരു ശമനമായിക്കോട്ടെ എന്നല്ല യേശു പറഞ്ഞത്. എന്റെ പിതാവ് നിന്റെ പാപത്തിനെതിരെ കാണിച്ചിരിക്കുന്ന ഈ വിധി അത്യന്തം ഘനമേറിയതും അത് ഞാൻ കുടിക്കാതെ മാറിപ്പോകാതിരിക്കത്തക്കവണ്ണം നിങ്ങളുടെ മേൽ അത്രയ്ക്കും ക്ലെയിമുള്ളതുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഞാനിതാ നിനക്ക് പകരമായിട്ട് കാൽവറി ക്രൂശിൽ മരിക്കുന്നു. That is what you have to accept it when you confess your sin. അല്ല, ഇത് എന്നെ എവിടെ വരെ കൊണ്ടുപോകും, എവിടെ കഷ്ടപ്പെടുത്തും, ഇതെന്നെ നരകത്തിലാണോ ഇടുന്നത്? അതുകൊണ്ടാണ് ആ പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറ്റുപറഞ്ഞ ശേഷവും വീണ്ടും മുക്തി നേടാതെ നാം അതിൽ തന്നെ കറങ്ങിയിരിക്കുന്നത്. എന്റെ മുമ്പ് ഇത് സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങളെ കൂടുതൽ കൺഫ്യൂഷൻ ആകാതിരിക്കാനായിട്ട്. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഈ കള്ളൻ ഏറ്റു പറഞ്ഞപ്പോൾ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. സാധാരണഗതിയിൽ ഒരു കള്ളനോടൊന്നും ആണയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, വേണോ? ഒരു കള്ളനോടൊക്കെ പോലീസ് ഇൻസ്പെക്ടറൊക്കെ ആണയിട്ട് സത്യം ചെയ്ത് അവനോട് വല്ലതും സംസാരിക്കുക, അവൻ തിരിച്ചാ പറയേണ്ടത്. പക്ഷെ എന്താണ് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഒരുവൻ ജനുവിനായിട്ട് പാപം ഏറ്റു പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ആരോടാ പറയുന്നത്? ജീവിച്ച കാലത്ത് തോന്നിവാസം നടത്തുന്ന ജീവിച്ചവനോട് പറയുകയാണ്, ഞാൻ നിന്നോട് ആണയിട്ട് പറയുകയാണ്. Dear brothers, a real repentance will influence your God. യഥാർത്ഥ മാനസാന്തരം കഴുകലായി നീ അനുഭവിക്കുമ്പോൾ നീ തിരിച്ചറിയുന്നത് അത് ദൈവത്തെ സ്പർശിച്ചു എന്ന് നീ തന്നെ തിരിച്ചറിയും. ഒരു കള്ളന്റെ മുമ്പിൽ സത്യം ചെയ്യേണ്ട ആവശ്യം കർത്താവിനില്ലാതിരിക്കുമ്പോഴും കർത്താവ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് അവനോട് സത്യം ചെയ്യുക, നീ ഇന്ന് എന്നോടുകൂടെ പ്രതിസേലിരിക്കും. ഞാൻ എന്തിനാ നിങ്ങളോട് ഇത് പറയുന്നറിയോ? കൂടുതൽ ലോകവുമായിട്ട് ചേർന്ന് വരുമ്പോൾ മാനസാന്തരത്തിനും കഴുകലിനും ശുദ്ധീകരണത്തിനുമായി ഓരോ പ്രാവശ്യവും നിങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് വെറുതെ ഒരു പ്രാർത്ഥനയായി തീരരുത്. യഥാർത്ഥ മാനസാന്തരത്തിനായി ഓരോ വ്യക്തിയും ദൈവത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഓരോ വ്യക്തിയും അനുഭവിക്കുന്നത് ഈ ദൈവകൃപയാണ്. അവർ ഒരുമിച്ച് വരുമ്പോഴാ ഫ്രഷ്നസ് ഉണ്ടാകുന്നത്, അവർ ഒരുമിച്ച് വരുമ്പോഴാ എരിവുണ്ടാകുന്നത്, അവർ ഒരുമിച്ച് വരുമ്പോഴാ കൂടുതൽ വെളിച്ചത്തിലേക്ക് പോകാൻ അവർക്ക് ഉത്സാഹം വരുന്നത്. അവിടെയാണ് സ്തോത്രവും സ്തുതിയും ആരാധനയും ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാവരും ഓരോരുത്തരും അവരവരുടെ കമ്പാർട്ട്മെന്റ് ആയിട്ട് അങ്ങ് ഒതുങ്ങിയങ്ങി പോവുക. എനിക്ക് അതൊക്കെ ഭയങ്കര വിഷമാ. ഈ ആൾക്കാരൊക്കെ പാട്ടൊക്കെ പാടി അവര് തന്നെ അങ്ങ് പാടി ഒതുങ്ങുക, വെളിച്ചത്തിലേക്ക് വരുന്നില്ല, പാടി അങ്ങ് ചുരുങ്ങി പോവുക. ആൾക്കാർ തങ്ങളുടേതായ ഒരു നിലയിലേക്ക് അങ്ങ് നിന്ന് പോവുക. എന്തുകൊണ്ടാ? പുറത്തേക്ക് വരുന്നില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പാപങ്ങൾ ഏറ്റുപറയാൻ കഴിയാതെ അല്ലെങ്കിൽ അതൊരു വേവന ജൽപ്പനമായി മാത്രം മാറുന്നു, അപ്പോഴൊക്കെ ഹൃദയത്തിന്റെ അകത്ത് നഷ്ടപ്പെടുന്നത് വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒരു തൃഷ്ണക്കുറവ്. കാലാവസ്ഥ മോശമായ കൊണ്ടല്ല സഹോദര, രാവിലെ ഒരു മഴക്കാറ് കണ്ടതുകൊണ്ടല്ല ഇന്നത്തെ ആരാധന പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോളെ ശരിയല്ലായിരുന്നു, വണ്ടി കിട്ടിയില്ല എന്നതുകൊണ്ടല്ല ആരാധനയുടെ മൂഡ് പോയത്. എവിടെയോ ദൈവത്തോട് നിനക്ക് സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട് വെളിച്ചത്തിലേക്ക് വരാനും തുറന്നു പാടാനും തുറന്നു സ്തോത്രം ചെയ്യാനും ഹല്ലേലൂയ പറയാനും നിനക്കൊരു മടിയുണ്ട്. റിയൽ റിപ്പന്റൻസ്, യഥാർത്ഥ മാനസാന്തരം. യേശുവിനെ പോലും ചരിപ്പിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് ആണയിടുകയാണ്, നീ എന്നോടുകൂടെ പറദീസയിൽ. ഗ്രേറ്റ് ജോയസ് എക്സ്പീരിയൻസ്. പ്രിയുള്ളവരെ, നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം വളരെ അറിയാവുന്ന ഒരു ചിന്തയാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാമത്തെ അധ്യായത്തില് നിങ്ങൾ ഈ മാനസാന്തരം എന്ന് പറയുന്ന ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം വളരെ ചിന്തനീയമാണ്. പതിനഞ്ചാം അധ്യായത്തില് നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു വാക്യമുണ്ട്. ഈ മടങ്ങിവരവിന്റെയും റീസ്റ്റോറേഷന്റെയും മാനസാന്തരത്തിന്റെയും ഒരു അധ്യായമാണ്. 15 5-ാമത്തെ വാക്യത്തിൽ കണ്ടുകിട്ടിയാൽ
സന്തോഷിച്ചു
മതി. കണ്ടുകിട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? സന്തോഷിച്ച്. അതിന്റെ അടുത്ത വാക്യത്തിൽ കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പി. അതിന്റെ അവസാനം, ആ ഉപമയുടെ അവസാനം, ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാവും. 3 അവിടെ സന്തോഷം എന്ന വാക്കും കാണുന്നു. ഇനിയും 10 ഉപമയ്ക്കകത്തും നമ്മൾ ഈ സന്തോഷം എന്ന വാക്ക് കാണുന്നുണ്ട്. അതിന്റെ 9 അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ. അതിന്റെ 10-ാമത്തെ വാക്യം, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം. നിങ്ങൾ 3-ാമത്തെ ഉപമയിലേക്ക് വരുമ്പോൾ അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ, നാം തിന്നുക ആനന്ദിക്കുക. 24-ാമത്തെ വാക്യം, കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു, അങ്ങനെ അവർ എന്ത് ചെയ്തു? ആനന്ദിച്ച് തുടങ്ങി. അതിന്റെ 32-ാമത്തെ വാക്യം, കണ്ടുകിട്ടിയിരിക്കുന്നു ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായി വരും. നാം ഇവിടെ എല്ലായിടത്തും വായിച്ചത് ഒരു പ്രത്യേക പദപ്രയോഗമാണ്, സന്തോഷം, ആനന്ദം. പ്രിയ സഹോദര സഹോദരന്മാരെ, എന്താ ഒരു സന്തോഷം ഇല്ലാതെ? ഒരു മറ്റേ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ പോകണ്ട, ഇവിടെ വന്നാ മതി. എവിടെ കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും മാനസാന്തരവും കഴുകലും തുടർമാനമായി നടക്കുന്നുണ്ടോ അവിടെ എന്തുണ്ടായിരിക്കും? സന്തോഷം ഉണ്ടായിരിക്കും, അവിടെ ആനന്ദം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ചിലർക്കൊക്കെ മഴക്കാർ വന്നാ മതി സംഭവം പോക്ക, മൊത്തം പോ, അന്ന് വരെ കേട്ടതെല്ലാം പോ. നന്നായിട്ട് വെയിലിന് ശേഷം ഒരു മഴ പെയ്താൽ എല്ലാവർക്കും സന്തോഷമാണ്, പക്ഷെ അത് രണ്ടു ദിവസം അടുപ്പിച്ച് പെയ്താലോ മൂട് പോവും. എന്നാ പറയുന്നറിയോ, ഇനിയിപ്പം പുറത്തുടക്കാൻ മേല മൂടിയും ചെളിയായിരിക്കും. പത്തു ദിവസം അടുപ്പിച്ച മഴ പെയ്ത ശേഷം ഒരു ദിവസം വെയിൽ വന്നാലോ ആദ്യം ഒരു സന്തോഷം, പിന്നെ പറയുമോ ഈ മുഴിനും വേർപ്പായിരിക്കും. അതിനെക്കുറിച്ച് മലയാളത്തിൽ മനഃശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ദോഷ എതിർക്കുകൾ എന്ന. അവരുടെ മൂഡ് ഇങ്ങനെയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ നടുവിൽ നിങ്ങൾ ചിലരെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദേ ആർ ഓൾവേസ് ഹാപ്പി. അത് ബ്രദറെ അവർക്കൊക്കെ എന്നാ പ്രോബ്ലം ഇരിക്കുന്നത്, അതുകൊണ്ടല്ലേ അവരെപ്പോഴും സന്തോഷിക്കുന്നത്. അവർക്ക് ഇത് വല്ലതും ഉണ്ടോ? നമുക്ക് എന്തെല്ലാം പ്രാരാബ്ദങ്ങളാ ഉള്ളേ. നോ നോ നോ, അവർ സന്തോഷിച്ച് നടക്കുന്നതിന് കാരണം വെയിലോ ചൂടോ തണുപ്പോ എ സിയോ ഒന്നും അല്ലായിരുന്നു. ഏത് സമയത്തും ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞ എപ്പോഴും സിൻകോഷ്യസ് ആയിട്ട് ജീവിച്ച് മാനസാന്തരപ്പെട്ട് ഇങ്ങനെ അനുദിച്ച് നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല. ദൈവത്തിന്റെ മുൻപിൽ, ക്രൂശിന് മുമ്പിൽ വരുമ്പോൾ, സി, ഒരാൾ യേശുവിന്റെ ക്രൂശിനെ കണ്ട് ആരാധിക്കുന്നതും വേറൊരാൾ യേശുവിന്റെ ക്രൂശിനെ കണ്ട് ആരാധിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ യേശുവിന്റെ ക്രൂശിനെ കാണുമ്പോൾ അർത്ഥവത്തായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വളരെ വ്യത്യാസമാണെന്നാണ് എനിക്ക് തോന്നി. യേശുവിന്റെ കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്നാണെന്നറിയോ? ദൈവം എന്നോട് പറഞ്ഞത് നിന്റെ പാപം എനിക്കിതാ, ഞാൻ എന്റെ പാപം ദൈവത്തിന് കൊടുത്തു, അവൻ അതിന് പകരം എനിക്ക് തന്നത് തന്റെ നീതിയാണ്. ഞാൻ കൊടുത്തത് എന്റെ പാപം, അവൻ എനിക്ക് തന്നത് തന്റെ നീതിയാണ്. യേശുവിന്റെ കാൽവരി ക്രൂശിന് വരുമ്പോൾ, മുമ്പിൽ വരുമ്പോൾ, യേശുവിന്റെ രോദനം എന്റെ കരളലിയിക്കുമെങ്കിലും ഞാൻ തിരിച്ചറിയേണ്ട മറ്റൊരു സത്യം, ദൈവമേ എന്റെ മേലുള്ള പാപത്തിന്റെ വിധി ഒരു അണുവിടാതെ നിറവേറണം എന്ന് പിതാവിനോട് ചേർന്ന് ആമീൻ പറഞ്ഞതാണല്ലോ നീ. അങ്ങനെയാണെങ്കിൽ ഈ പാപം അത്രയ്ക്കും കഠിനമാണ്, ചുവപ്പാണ്. ക്രിസ്തീയ ഗോളത്തിൽ ഇതൊക്കെ സംബന്ധിച്ച് ആൾക്കാർക്കൊരു പിക്ചറില്ല. അവര് വരുന്നു ആവേശത്തോടെ വരുന്നു, ചിലർക്ക് ചില പ്രത്യേക അനുഭൂതിയുടെ സമയത്ത് കരച്ചിൽ വരുന്നു, കരഞ്ഞ കാര്യത്തും പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ എന്തിനാ കരഞ്ഞത് പോലും അവർ മറന്നുപോകുന്നു. അവർ ഏത് പാപത്തിലാണ് കൺഫസ് ചെയ്ത് ആ പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് മാറാതെ വീണ്ടും അതിൽ തന്നെ വീണ്ടും കുടുങ്ങിപ്പോകുന്നു. വീണ്ടും പ്രാർത്ഥിക്കുന്നു, വീണ്ടും കരയുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു, വീണ്ടും കരയുന്നു. ഹിന്ദി സിനിമയിലെ പിക്ചറിന്റെ പടം പോലെ, കബി ഖുശി കബി ഗം. ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ഭയങ്കര ദുഃഖം. ഹല്ലേലൂയ. അതിന്റെ ഉറവിടം നമ്മളിൽ തന്നെയാണ്. ഈ പുതിയ നിയമം, പുതിയ നിയമത്തിലെ ഒരു സ്ക്രിപ്ചറൽ വേർഡ് പാപത്തോടുള്ള മത്തിൽ, ഫ്രീഡം ഫ്രം സിൻ എന്നുള്ള, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന വാക്കാണ് സ്ക്രിപ്ചറലായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വിക്ടറി ഓവർ സിന്ന. പക്ഷേ സ്ക്രിപ്ചറലി വേദോസത്തിൽ പാപത്തിന്മേലുള്ള ജയം എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. വേദോസത്തിലെ സ്ക്രിപ്ചറൽ വേർഡ് എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, ഈ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് പാപത്തിന് അടിമയായിരുന്നു. നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നുണ്ട് അല്ലെ, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നു. ഈ പാപത്തിന് ദാസന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോയ്സ് ഇല്ലായിരുന്നു എന്നർത്ഥം. നന്നാകണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റാത്തവണ്ണം ദാസന്മാരായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ മനസ്സ് പാപത്തിന് ദാസന്മാരായിരുന്നു. നിങ്ങളുടെ ഇച്ഛ പാപത്തിന് ദാസന്മാരായിരുന്നു. നിങ്ങൾ ഇച്ഛിച്ചാൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം യു ആർ സ്ലേവ് ടു സിൻ. വീണ്ടും ജനിക്കപ്പെട്ടപ്പോൾ സംഭവിച്ച എന്താണെന്നറിയോ? നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഇച്ഛയും, ഇറ്റ് ഈസ് ലിബറേറ്റഡ് ഫ്രം ദ സ്ലേവറി ഓഫ് സിൻ. പാപത്തിന്റെ അടിമത്തത്തിൽ നിങ്ങളുടെ ഇച്ഛയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പണ്ടങ്ങനെയല്ല, ഇച്ഛിച്ചാൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരു സ്ലേവ് അങ്ങനെയല്ലേ, അവൻ എത്ര ആഗ്രഹിച്ചാലും അവൻ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല അല്ലെ. അവൻ ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും ഒന്നും ഒരു അടിമയായിരിക്കുന്ന വ്യക്തിക്ക് അവൻ യജമാനിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. വീണ്ടും ജനനം കൊണ്ടുവന്ന സുപ്രധാന ഭാഗ്യം എന്നറിയോ? യുവർ ഫ്രീ വില്ലി ഹാസ് ബിൻ ലിബറേറ്റഡ് ഫ്രം ദ സ്ലേവറി ഓഫ് സിൻ. നിങ്ങളുടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിങ്ങളുടെ ഇച്ഛ പുറത്തു വന്നു. ഇച്ഛ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം തീരുമാനം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഡിസയർ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ മനുഷ്യൻ പുറത്തു വന്നു. എന്നാൽ അവൻ ഇപ്പോൾ ദൈവത്തിന്റെ ദാസനല്ല, അവൻ ന്യൂട്രലാ. നിങ്ങൾ വണ്ടിയൊക്കെ കാണുക, വണ്ടിയിൽ ന്യൂട്രൽ ഗിയർ എന്ന് പറഞ്ഞൊരു ഗിയർ ഉണ്ട്. അത് ഇങ്ങനെ, അത് എങ്ങനെ നിങ്ങൾക്ക് പിടിച്ചാൽ മനസ്സിലാകുന്നേ, അതിങ്ങനെ ഇളകിയിരിക്കും. അവനെ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം, ഫസ്റ്റ് ഗിയറിലോട്ട് വിടാം, സെക്കൻഡ് ഗിയറിലോട്ട് വിടാം. പണ്ട് അങ്ങനെയല്ലായിരുന്നു, പാപത്തിന്റെ കീഴെ മാത്രമാണ് ഈ ഗിയർ വീണ് കിടന്നിരുന്നത്. ഇപ്പോൾ വീണ് ജനിക്കപ്പെട്ടപ്പോൾ അത് ന്യൂട്രലായി, നിങ്ങളുടെ ഇച്ഛ ന്യൂട്രലായി. എന്നാൽ പൂർണ്ണമായിട്ടും ദൈവത്തിന് വശപ്പെട്ടിട്ടില്ല. അതിനാണ് റോമാലകളിൽ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. എനിക്ക് ഈ ഭാവം ഒന്നും പറയാൻ സമയമില്ല. അങ്ങനെ നിങ്ങൾ ഡെയിലി ലൈഫിൽ അവയവങ്ങളെ മരിപ്പിച്ച് എക്സർസൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ന്യൂട്രലായി കിടക്കുന്ന നിങ്ങളുടെ ഇച്ഛ പതിയെ മറ്റൊരു ഗിയറിലേക്ക് വീഴും. അത് ദൈവത്തിന്റെ ദാസനായിരിക്കുക എന്നൊരു ഗിയറിലേക്ക് വന്ന് വീഴും. എന്താണ് വീണ്ടു ജനനത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം എന്നറിയോ? നിങ്ങളുടെ ഇച്ഛയും കൊണ്ട് നിങ്ങൾ പണ്ട് ഒരു സ്ലേവായി ജീവിച്ചെടുത്ത് ഇപ്പോൾ ഇച്ഛ ന്യൂട്രലായി, പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ കൂടെ നിൽക്കാവുന്ന നിലയായി, പ്രാർത്ഥിച്ചില്ലെങ്കിൽ വേണേ അപ്പുറത്തും പോകാം, ന്യൂട്രലായി. എന്നാൽ നിങ്ങൾ ദിനം പ്രതി നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന്റെ ദാസത്വത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനനുസരിച്ചും പാപം ഏറ്റുപറയുന്നതിനനുസരിച്ചും കൺഫസ് ചെയ്യുന്നതിനനുസരിച്ചും ദുഃഖിക്കുന്നതിനനുസരിച്ചും നിങ്ങളുടെ അവയവങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസത്വത്തിലേക്ക്, നിങ്ങളുടെ ഇച്ഛ അവിടേക്ക് കയറുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി നടക്കണം. നിങ്ങൾക്ക് റോമാലേഖനം 6:6 ആ ഒരു വാക്യം 6:14 നിങ്ങൾ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 6:14
നിങ്ങൾ ന്യായ പ്രമാണത്തിനല്ല കൃപയ്ക്കെത്ര അധീനരാക്കിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ.
സി, അനേക കാര്യങ്ങൾ പറഞ്ഞു വന്ന ശേഷം പൗലൂസ് പറയാണ്, നിങ്ങൾ ന്യായ പ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനർ. ശ്രദ്ധിക്കുക, ഈ കൃപക്കാർക്കുള്ള ഏറ്റവും നല്ലൊരു മനോഹരമായ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃപയ്ക്ക് അധീനരാകും തോറും എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. ഗ്രേസ് ടീച്ചിങ് സാർ എന്നാ പറയുന്നത്, കൃപയുടെ അവരാണ് ഈ കൃപ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ഈ കൃപ ഉള്ളിടത്തോളം കാലം നമുക്ക് എന്ത് പാപവും കൃപ കഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ വേദവസ്തുത്തിൽ കൃപയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കൃപയെക്കുറിച്ച് നീ 10 വാക്ക് കൂടുതൽ പറയുന്നുണ്ട്, നീ ആ കൂടുതൽ പാപം സംബന്ധിച്ച് എന്ത് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്. കാരണം കൃപയ്ക്ക് അധീനനാകും തോറും നിന്നിൽ എന്ത് സംഭവിച്ചിരിക്കും? പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. നിങ്ങൾ ന്യായ പ്രമാണത്തിനല്ല. അപ്പം ന്യായ പ്രമാണത്തിന് കീഴിൽ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരു പാപം ചെയ്യുന്നതിന് ലോയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടത്തില്ല. കൃപയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടും. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഗ്രേസ് ടീച്ചിങ്സ് നമ്മളാണ് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പാപത്തിന്റെ സ്വാതന്ത്ര്യം ഉള്ളിടത്താണ് ദൈവകൃപയുടെ വർദ്ധനമുള്ളത്. ഈ ഏത് മനുഷ്യനും പാപം തടസ്സമായി നിൽക്കുന്നത്, പാപം ചെയ്യാതിരിക്കാൻ അവനെ തടസ്സപ്പെടുത്തുന്നത് ബാഹ്യമായ കാരണങ്ങളാണ്. അതിലൊന്ന് പ്രത്യാഘാതങ്ങൾ, 2 പിടിക്കപ്പെടുമെന്നുള്ള ഭയം, 3 അത് മുഖാന്തരം ഉണ്ടാകുന്ന മാനഹാനി. ഇങ്ങനെ എക്സ്റ്റേണലായ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ മനുഷ്യൻ പാപത്തിൽ നിന്നും അകന്നു നിൽക്കുന്നത്. എന്താണ് വീണ്ടും ജനനത്തിലൂടെയുള്ള പ്രത്യേകത? വീണ്ടും ജനിക്കപ്പെടുമ്പോൾ ലോയിൽ നിന്നല്ല പാപത്തിന് നിനക്ക് നിന്നെ തടസ്സപ്പെടുത്താനായിട്ട് നീയെ പ്രേരകമായി എടുക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കാര്യങ്ങളല്ല, നിന്റെ ഉള്ളിൽ കൃപയുടെ ഒരു പുതിയ പ്രമാണം ദൈവം ഉള്ളിൽ എഴുതി ചേർക്കുമ്പോൾ ഉള്ളിൽ നിന്നാണ് നീയെ പാപത്തിന് എതിരെ പോരാടുന്നത്. മനസ്സിലായി? ഈ നുണ പറഞ്ഞാൽ ആ നിമിഷം മെഴുകുതിരി ഉരുകുന്നത് പോലെ നാക്കുരുകി പോകും എന്ന ഒരു നിയമം കൂടെ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നെങ്കിലും നുണ പറച്ചിൽ അവസാനിക്കുന്നില്ല. കാരണം ദാറ്റ് ഇസ് അനസ്റ്റേണല്ലോ. എന്താണ് പൗലൂസ് ഇത് പറഞ്ഞു വരുന്നത്? മുഴുവൻ വാക്യം വായിച്ച ശേഷം ഇവിടെ വരേണ്ടതാ, സമയമില്ല. ന്യായപ്രമാണം എത്ര കടുകട്ടിയാക്കിയാലും നിനക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്താൻ അതിന് കഴിയത്തില്ല. മോശമായി നോക്കുന്ന സമയം തന്നെ കണ്ണ് അഴുകി പോകുമെന്നും കൂടെ ലേവ്യ പുസ്തകത്തിലെ സംഖ്യാ പുസ്തകത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ 10 കൽപ്പനയ്ക്കകത്ത് ചേർത്താലും എന്റെ പൊന്നു പ്രിയമുള്ളവരെ, ഇവിടെ നോട്ടം ശരിയല്ലാതെ തന്നെ നടക്കും. നാക്കഴുകിപ്പോകുന്ന ഇനി എന്തെല്ലാം ശക്തിയോടെ മോശം എഴുതിയാലും ഇവിടെ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം എക്സ്റ്റേണൽ ലോയ്ക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്താൻ കഴിയത്തില്ല. പാപം ചെയ്യാതെ അവോയ്ഡ് ചെയ്ത് നടക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിരിക്കാം, ബട്ട് സ്റ്റിൽ യു ആർ സ്ലേവ് ടു സിൻ. അപ്പോൾ എന്താണ് കർത്താവ് ചെയ്തത്? വീണ്ടും ജനനത്തിലൂടെ ഞാൻ അവരുടെ ഉള്ളിൽ എന്റെ പ്രമാണം എഴുതും. കൃപയുടെ ഒരു പ്രമാണം നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആ കൃപയ്ക്ക് നിങ്ങൾ അധീനരാകും തോറും എന്ത് നടക്കത്തില്ല? പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. ഓരോ പ്രാവശ്യം നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ, ഓരോ പ്രാവശ്യം നിങ്ങൾ പാപമേറ്റ് പറയുമ്പോൾ, നിങ്ങൾ എന്തിന് അധീനരായിക്കൊണ്ടിരിക്കുക? കൃപയ്ക്ക് അധീനരായിക്കൊണ്ടിരിക്കുക, അധീനപ്പെട്ടോണ്ടിരിക്കണം. ഒരു ദിവസം കൊണ്ടല്ല നിങ്ങൾ കൃപയ്ക്ക് അധീനനാകുന്നത്. മോർ യു കം ക്ലോസ് ടു ഗോഡ്, മോർ യു ജെനുവിൻലി കൺഫസ് യുവർ സിൻ, മോർ യു ലുക്ക് ഫോർ ദ റിപ്പന്റൻസ്, യു വിൽ കം അണ്ടർ ദ ഗ്രേസ്. കൃപയുടെ പ്രമാണത്തിന് അടിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പാപം ഇപ്പോൾ ചെയ്യാതിരിക്കുകയല്ല, പാപത്തിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവനായിരിക്കും. ഒരായിരക്കണക്കിന് ലോ നിങ്ങളുടെ വീട് മുഴുവൻ ഒട്ടിച്ചു വെച്ചാലും ഈ പാപം ചെയ്ത ഇന്ന് രാത്രി നീ മരിക്കുന്ന പറഞ്ഞാലും പ്രിയുള്ളവരെ നമ്മളത് ചെയ്തു പോകും. കാരണം എക്സ്റ്റേണൽ ലോയ്ക്ക് നിന്നെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് a real confession has lot of miracles. ഒത്തിരി അത്ഭുതം നിറഞ്ഞതാ പാപക്ഷമ. ഈ യേശുവിന്റെ രക്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രിയുള്ളവരെ, ഈ യേശുവിന്റെ രക്തത്തിന്റെ സാധ്യത നിങ്ങൾ തിരിച്ചറിയുക. നമുക്ക് യേശുവിന്റെ രക്തം എന്ന് പറയുന്നത് പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് എന്റെ പാപം പിതാവിന്റെ മുമ്പിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ വേദോസ്തം അങ്ങനെയല്ല പറയുന്നത്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ബലവന് 9 ഇങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ മഹാപുരോഹിതനോ ആ വാക്യം ഒന്ന് വായിക്കാം. 9 ഇബ്രായർ 9:12
ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പിണിയില്ലാത്തതായ ആയി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച്.
എവിടെ പ്രവേശിച്ചു? സ്വന്തം രക്തവുമായിട്ട് യേശു കടന്നുപോയ സ്ഥലത്ത് ഒരു മനുഷ്യനെ പോലും കടന്നുചെല്ലാൻ കഴിയത്തില്ല. എന്റെ പാപം കടുംചുവപ്പായിരിക്കുന്ന എവിടെയാ? ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ മുമ്പിൽ കടുംചുവപ്പായി കിടക്കുക എന്റെ പാപം. ലോകത്തിലെ മുഴുവൻ സ്വർണം അവിടെ കൊണ്ടുവച്ചാലും ഇതിന് പരിഹാരം വരത്തില്ല. ലോകത്തിലെ മുഴുവൻ വെള്ളി അവിടെ കൊണ്ടുവച്ചാലും ഇതിന് പരിഹാരം വരത്തില്ല. ഒരാൾക്ക് മാത്രം കയറി ചെല്ലാനേ അവിടെ പറ്റത്തുള്ളൂ. ഞാൻ ഇങ്ങനെയാ ചിന്തിക്കുന്നത്, ഒരു മനുഷ്യന് സ്വപ്നത്തിൽ പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലത്താണ് യേശു മഹാപുരോഹിതനായി കടന്നു ചെന്ന് എന്റെ പാപം ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കൈകാര്യം ചെയ്യപ്പെട്ടു. ഒരു മനുഷ്യനവിടേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ല, ദൈവത്തെ കണ്ട് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ലാത്ത ദൈവത്തിന്റെ പരിശുദ്ധ സ്ഥലത്ത് യേശുവിന്റെ രക്തം കടന്നു ചെന്നിട്ട് എന്റെ പാപത്തെ അവിടെ ഇട്ട് കൈകാര്യം ചെയ്തു. ഹല്ലേലൂയ. ഇത് യേശുവിന്റെ രക്തത്തിന്റെ വാല്യൂ. എന്നിട്ട് ആ രക്തം അവിടെ നിന്ന് എന്റെ ദുർമനസാക്ഷിയിലേക്ക് വന്നിട്ട് എന്നെയും കൂടെ കഴിയ ശേഷം എന്റെ ഉള്ളിൽ അതുവരെ ചെയ്ത പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നെ വിടുവിച്ചിട്ട് അതിനോട് ആന്തരികമായി തന്നെ മാറി നിൽക്കാൻ കഴിയുന്ന ഒരു പ്രമാണം എന്റെ ഉള്ളിൽ ദൈവം തന്നു. അത് ന്യായ പ്രമാണത്തെക്കാളും വലിയൊരു ന്യായ പ്രമാണമാണ് എന്റെ ഉള്ളിൽ ദൈവം തന്നു. അന്ന് മുതൽ ഞാൻ തിരിച്ചറിഞ്ഞു, ഇപ്പോൾ ഞാൻ പാപമേറ്റു പറയുമ്പോൾ എനിക്ക് ആ പാപത്തോടൊരു നീരസം ഉണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ പാപമേറ്റു പറയുമ്പോൾ ആ പാപത്തിൽ നിന്നും മാറിയ ശേഷം ദൈവത്തോട് എത്ര എരിവ് എനിക്കുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ പാപമേറ്റു പറയുമ്പോൾ തിരിച്ചറിയുന്നത് കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് വരാനായിട്ട് അതിനെ ശക്തമാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവനെ നോക്കി കർത്താവ് ആണയിട്ട് പറയും, സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടി ഇരിക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തം പ്രിയുള്ളവരെ, അത് ദൈവത്തിന്റെ മുമ്പിൽ എന്റെ പാപം ക്ഷമിക്കുവാനായി കഴുകപ്പെടുന്നത് പോലെ തന്നെ എന്റെ ഹൃദയത്തിലും ആ കഴുകൽ അതിനേക്കാൾ അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് രണ്ട് സ്ഥലത്തും ഒരുപോലെ പരിശുദ്ധാത്മാവിലൂടെ രക്തം പ്രവർത്തിച്ചിട്ട് സ്വർഗത്തിൽ ക്ഷമിക്കപ്പെട്ടു എന്ന് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് അതിൽ ലഭിക്കുന്ന കഴുകലിലൂടെ. അങ്ങനെ എന്നെ ഒരു മിഥ്യാബോധത്തിലേക്ക് പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞ് തള്ളിവിടുകയല്ല സ്വർഗം. ഞാനിതെല്ലാം അവിടെ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് അങ്ങ് കേവലം പറഞ്ഞു വിടുകയല്ല, പറഞ്ഞ കാര്യത്തെ നിന്റെ ഉള്ളിൽ അനുഭവമാക്കി തരുന്നതാണ് യഥാർത്ഥ പാപക്ഷമ, യഥാർത്ഥ ഏറ്റുപറച്ചിൽ, യഥാർത്ഥ അനുതാപം, യഥാർത്ഥ ശുദ്ധീകരണം. ഇത് നിങ്ങളെ കൂടുതൽ പാപങ്ങൾ ഏറ്റുപറയാൻ എൻകറേജ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിന്റെ സാധ്യത വലുതാ, സാധ്യത വലുതാ. ഒരു കാര്യം കൂടെ പറഞ്ഞ ശേഷം ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ കൺഫസ് ചെയ്യുന്ന എല്ലാ പാപങ്ങളും നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൂടുതൽ വിൻഡിക്കേറ്റ് ചെയ്യും. ഇതൊരു ജനുവിനായ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ മാനസാന്തരപ്പെടും തോറും എനിക്ക് മനുഷ്യരുടെ മുമ്പിൽ അവരുടെ ഹൃദയത്തിൽ എന്റെ മാനസാന്തരം സ്ഥാപിക്കപ്പെട്ടിരിക്കും. ഇത് സംബന്ധിച്ചൊരു വാക്യം ഞാൻ വായിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുക. 2 കൊരിന്ത്യർ 4 രണ്ടാമത്തെ വാക്യം.
ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും.
സൗരഭൻ, ഈ വാക്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ചിന്തയോടെ വായിക്കേണ്ട കേട്ടോ. ഈ ഒരാള് ലജ്ജാകരമായ രഹസ്യത്തെ ത്യജിച്ചാൽ, സൗരഭരെ, നിങ്ങൾ യേശുവിന്റെ രക്തവും നിങ്ങളുടെ ഏറ്റുപറച്ചിലും ഒക്കെ വെറുതെ ഒരു ഒരു മായാജാലമായിട്ടല്ല കാണണ്ടേ. അർത്ഥവത്തായി, ഇറ്റ് ഇസ് വെരി ക്രിയേറ്റീവ്, ക്രിയാത്മകമാണ്. ലജ്ജാകരമായ രഹസ്യത്തെ ഒരാൾ ത്യജിച്ചാൽ അതിന്റെ പരിണിത ഫലത്തെ കുറിച്ച് പറയുന്നതെന്നറിയോ? അതിന്റെ രണ്ടാമത്തെ വാക്യം, അതിന്റെ രണ്ടാമത്തെ വാക്യത്തിന്റെ അവസാനം, ദൈവസന്നിധിയിൽ, യെസ്,
ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യ.
ഏത് മനുഷ്യന്റെയും മനസ്സാക്ഷിക്ക് പോലും കേറി നിന്റെ മാനസാന്തരത്തെ ബോധ്യപ്പെടുത്താൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. എവിടെയാ പ്രിയമുള്ളവരെ യേശുവിന്റെ രക്തം മാർക്ക് ചെയ്യുന്നത്? അതിപരിശുദ്ധ സ്ഥലത്ത് നിനക്ക് സ്വപ്നം പോലും കഴിയാൻ, കയറി ചെല്ലാൻ സ്വപ്നത്തിൽ പോലും കഴിയാത്ത സ്ഥലത്ത്, നിന്റെ നിർമ്മനസാക്ഷിയിൽ. 2, ഏതു മനുഷ്യന്റെ മനസാക്ഷിക്ക് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. റിയൽ റിപ്പന്റൻസിൽ നാട്ടുകാർക്ക് മുഴുവനും ബോധ്യപ്പെടുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നിന്നെ യഥാർത്ഥത്തിൽ പരിശോധിക്കാൻ ശ്രമിക്കുന്ന ഏത് വ്യക്തിക്കും നിന്നെ ബോധ്യപ്പെടും. ദൈവത്തിന്റെ രക്തം നിന്നെ അവരുടെ മുമ്പിൽ എന്ത് ചെയ്യും? ഉറപ്പിക്കും. ഹീസ് റിപ്പന്റ്. അവൻ മാനസാന്തരപ്പെട്ടു. എനിക്ക് ഈ വാക്യമൊക്കെ അർത്ഥവത്തായിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ലജ്ജാകരമായ രഹസ്യങ്ങളെ നിങ്ങൾ ഏറ്റു പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉറപ്പെന്നാണെന്നറിയോ? വേറൊരുത്തന്റെ മുഖത്ത് നോക്കുമ്പോൾ നിനക്കൊരു കുനിഞ്ഞിരിപ്പല്ല, അവന്റെ മനസാക്ഷിക്ക് നിന്നെ ബോധ്യപ്പെടുത്തും. അവന്റെ മനസാക്ഷി ഇപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തം ചെന്ന് പ്രവർത്തിക്കത്തില്ല, പക്ഷെ നിന്റെ മാനസാന്തരത്തിന്റെ എഫക്ട് എന്ന് പറയുന്നത് അവന്റെ മനസ്സാക്ഷി. നിന്റെ മനസാക്ഷി കൂടെ അല്ല, അവന്റെ മനസാക്ഷി കൂടെ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1:21 നാം മുൻപേ എന്തൊക്കെയായിരുന്നു? ദൈവത്തോട് അകന്നവരും ദുഷ്പ്രവർത്തിക്കാരും മനസ്സുകൊണ്ടകുന്നു. ഇപ്പോഴോ വിശുദ്ധർ, നിഷ്കളങ്കർ, കുറ്റമില്ലാത്തവർ. ഞാൻ പണ്ട് ഇത് പ്രസംഗിച്ചിട്ടുള്ള വിശുദ്ധർ, നിഷ്കളങ്കർ, കുറ്റമില്ലാത്തവർ. വിശുദ്ധൻ എന്നത് ദൈവമുൻപാകം നിൽക്കാനുള്ള നിന്റെ പ്രാഗൽഭ്യം. നിഷ്കളങ്കൻ എന്നത് നിന്നോട് തന്നെ നിനക്കുള്ള പ്രാഗൽഭ്യം. കുറ്റമില്ലാത്തവർ എന്ന് പറയുന്നത് ഏത് നാട്ടുകാരുടെ മുമ്പിൽ നിന്നെ അവന്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഉറപ്പിച്ചു നിർത്തുന്ന പ്രാഗൽഭ്യം. 3 യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ. മറ്റൊരു കാര്യം കൂടെ, ഈ വെളിപ്പാട് പുസ്തകം 12:11 അവർ പിശാചിനെ അതിജീവിച്ച കാര്യം പറയുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി തങ്ങളുടെ സാക്ഷിയും വചനം സംബന്ധിച്ച്. എനിക്ക് ആ വചനം ഇങ്ങനെ പറയാനാണ് ഇഷ്ടം. ഈ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി സാക്ഷിയും വചനം ലഭിച്ചു എന്ന വാക്ക് എഴുതണ്ടേ. നമ്മൾ വിചാരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തം വേറൊന്നും ഞങ്ങളുടെ സാക്ഷിയും വചനം വേറൊന്നും, ഇത് രണ്ടും രണ്ടല്ല. നിനക്ക് സാക്ഷിയും വചനം കിട്ടിയത് എങ്ങനെയാ? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടാ. യേശുവിന്റെ രക്തം പിതാവിന്റെ മുമ്പിൽ എന്റെ പാപം കൈകാര്യം ചെയ്തുവെന്നും എന്റെ ദുർമനസാക്ഷിയെ നീക്കുമാറ് അതെന്റെ ഹൃദയത്തെ തളിക്കപ്പെട്ടുവെന്നും രക്തത്തിലൂടെ എനിക്ക് ബോധ്യമായപ്പോൾ എന്റെ വായിൽ ഒരു സാക്ഷിയും വചനം ലഭിച്ചു, ഞാൻ ദൈവവേദലാണെന്ന്. യേശുവിന്റെ രക്തം നിന്റെ വായിക്കകത്തൊരു വചനം തരും. ഇനി നിനക്ക് തിരിഞ്ഞു നിന്ന് നിന്റെ യജമാനോട് പറയാം, ഞാന് നിന്റെ അടിമ അല്ല. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മുടക്കിയ മുഴുവനും മുടക്കു മുതൽ ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്നത് ഇങ്ങനെയാണ്. പ്രിയുള്ളവർ, നിങ്ങളുടെ സാക്ഷിയും വചനം എന്ന് പറഞ്ഞ്, നിങ്ങൾ സഭാവതി എഴുതിയെന്ന് പറഞ്ഞ സാക്ഷിയല്ല, 30-ാം തീയതി വൈകിട്ട് പറഞ്ഞ സാക്ഷിയല്ല, നിങ്ങൾ കോട്ടയം വിജയിക്കുന്ന സഹോദരന്മാർ 1952 ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ സാക്ഷിയല്ല. ഇപ്പൊ മുമ്പേ സഹോദരൻ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു എന്നെ കൈക്കൊണ്ടു എന്നുള്ള ഉറപ്പ്, ഞാൻ കർത്താവിന്റെ ബിലവടാണെന്നുള്ള ഉറപ്പ്, ആ സാക്ഷിയും വചനം ആര് തന്നെന്നാണ് ഞാൻ പറഞ്ഞത്? യേശുവിന്റെ രക്തം. രക്തം കയറി കൈകാര്യം ചെയ്തിടത്ത് എനിക്ക് ഉറപ്പ് ലഭിച്ചു. അത് പിതാവിന്റെ മുമ്പിൽ, അത് എന്റെ മനസാക്ഷിയിൽ, മൂന്ന് മറ്റവന്റെ മനസാക്ഷിക്കും കൂടെ അത് വെളിപ്പെട്ടിരിക്കുന്നു. ആ സാക്ഷിയും വചനം യേശുവിന്റെ രക്തത്താൽ ലഭിച്ചിരിക്കുക. റിയൽ ഡിപ്പെൻഡൻസ് നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ മുഴുവാളത്തെയും അതിഭയങ്കരമായി ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു അത്ഭുത സത്യമാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. യേശുവിന്റെ രക്തത്തിലും നിങ്ങളുടെ അനുതാപത്തിലും നിങ്ങളുടെ നുറുക്കത്തിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കണ്ടെത്തുവാനായിട്ട്. യു വിൽ ബി ഡിഫറന്റ് പേഴ്സൺ. ഹല്ലേലൂയ. നിങ്ങൾ അധികം വെളിച്ചത്തിലേക്ക് വരുന്ന ആൾക്കാരാണ്. കാലം ചെല്ലും തോറും ഒതുങ്ങുന്നവരല്ല, കാലം ചെല്ലും തോറും വീട്ടിലേക്ക് അങ്ങ് വലിയുന്നവരല്ല, കാലം ചെല്ലും തോറും നീ സത്യത്തിൽ അത് ചെയ്തതുകൊണ്ട്, സത്യമായി നീ ഏറ്റുപറഞ്ഞതുകൊണ്ട് എവിടെ വെളിച്ചമുണ്ടോ അവിടെ ആ സഹോദരനുണ്ട്, എവിടെ വെളിച്ചമുണ്ടോ അവിടെ ആ സഹോദരിയുണ്ട്. പ്രാർത്ഥിക്കാം. തുടർന്നുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും ദൈവമുൻപാകെയുള്ള നിങ്ങളുടെ ഏറ്റുപറച്ചിലുകളിൽ ഈ സത്യങ്ങൾ നിങ്ങൾ കേവലം ഒരു ശാസ്ത്രമായി മനസ്സിലാക്കാതെ ഈ ചിന്തകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ഉദ്ദീപിപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കത് പ്രയോജനകരമാകുന്നുവെങ്കിൽ, നിങ്ങൾ മാനസാന്തരത്തിന്റെ വലിയ ഫലങ്ങൾ കായ്ക്കും. നിങ്ങളുടെ മാനസാന്തരം അനേകരുടെ മനസ്സാക്ഷിക്ക് ഉറപ്പുവരുത്തുന്ന മാനസാന്തരമായിരിക്കും. നിങ്ങളുടെ മാനസാന്തരം നിങ്ങളുടെ ഏറ്റുപറച്ചിൽ നിങ്ങളിൽ തന്നെ നിങ്ങളെ വാട്ടമുള്ളവനാക്കി നിർത്തുന്നവനല്ല, നിങ്ങളിൽ തന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന സകല മനുഷ്യരുടെയും മുമ്പിൽ നിന്നെ തന്നെ വിൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നിന്റെ യഥാർത്ഥ മാനസാന്തരം. സഹോദര സഹോദരി, ഒരു മനുഷ്യന്റെ മുമ്പിൽ പോലും തുറന്നു പറയാൻ കഴിയാത്ത ലജ്ജാകരമായ രഹസ്യങ്ങളെ നീ ഏറ്റുപറയുമ്പോൾ നീ വിചാരിക്കരുത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനും പാപിയുമാണ് ഞാൻ, അരിഷ്ടനാണല്ല. ലജ്ജാകരമായ രഹസ്യങ്ങളെ നീ ഏറ്റുപറയും തോറും ദൈവം നിനക്ക് തരുന്നത് ഈ ഉറപ്പാണ്, ഈ ധൈര്യമാണ്. അത് നിന്നോട് തന്നെ മാത്രമല്ല, സകല മനസ്സാക്ഷിക്കും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ധൈര്യം ഈ മാനസാന്തരത്തിന്റെ ഫലമായി ദൈവം നിനക്ക് തരികയാണ്. അർത്ഥവത്തായിട്ട് ദൈവവും പാകെ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയാൻ കഴിയുന്നുണ്ടോ? ദൈവവും പാകെ മാറിപ്പോകണമെന്ന് മാത്രം ആഗ്രഹിച്ച് ക്ഷമയ്ക്കായിട്ട് മാത്രമാണോ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നതോ? ദൈവമേ, ഈ ഏറ്റുപറച്ചിലൂടെ നീ എന്നെ കൂടെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഇതുവരെ ചെയ്ത ഈ പാപ സംബന്ധിച്ച് അന്തർഭാഗത്ത് എനിക്ക് ജ്ഞാനം നൽകണമേ. ഈ പാപ സംബന്ധിച്ച് നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ. ഇത് ഇനിയും എന്നെ ആക്രമിക്കുമ്പോൾ ഒരു ഓണസ്റ്റി എന്റെ ഹൃദയത്തിൽ നിലനിൽക്കുവാൻ കർത്താവേ എന്നെ കഴുകണമേ. ബി ജനുവിൻ, പരമാർത്ഥതയുള്ളവരാകൂ, സത്യസന്ധതയുള്ളവരാകൂ. അങ്ങനെയുള്ളവരെ നോക്കി അവൻ എത്ര വലിയ പാപിയാണെങ്കിലും അവന്റെ മുമ്പിൽ കർത്താവ് ആണയിട്ട് പറയും, സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിനക്കാണ് എന്നോടുകൂടെ ഇരിപ്പുള്ളത്. സഹോദരി സഹോദരന്മാരെ, ഈ സഭയിൽ എത്ര പേരെ നോക്കി കർത്താവിന് ഇങ്ങനെ ആണയിടാൻ കഴിയും, സത്യമായി സത്യമായി സഹോദര ഞാൻ നിന്നോട് പറയുന്നു നീ എന്നോടുകൂടെ ഉണ്ട്, സത്യമായി സത്യമായി സഹോദരി ഞാൻ നിന്നോട് പറയുന്നു നീ എന്നോടുകൂടെ ഉണ്ട്. യേശു ഏത് പാപത്തിനു വേണ്ടി, ഏത് പാപിക്കു വേണ്ടി കാൽവർ ക്രൂശിൽ മരിച്ചോ, ആ കാര്യത്തെ നീ അർത്ഥവത്തായി സീരിയസ് ആയി കാണുന്നുവെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി ആണയിടുന്നതിൽ കർത്താവിന് ലജ്ജയില്ല സഹോദരൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടെ അവാക്കാവർത്തിക്കട്ടെ. കാൽവരി ക്രൂശിൽ യേശു മരിക്കുമ്പോൾ തന്റേതായ പാപങ്ങൾക്ക് വേണ്ടി മരിക്കണ്ട എന്ന കാരണം കൊണ്ട് മുഴുവനും തന്റെ മരണത്തിന്റെ ലാഭം നിനക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കടന്നു വരൂ, കമോൺ, ദൈവമുൻപാകെ കടന്നു വരൂ. ക്രൂശിൽ പിതാവ് മുടക്കിയ മുഴുവനും മുടക്ക്, അതിന്റെ മുതൽ സഹോദര നീ അനുഭവിക്കൂ, സഹോദരി നീ അത് അനുഭവിക്കൂ. ഇസ്രായേലിന്റെ മാനസാന്തരത്തിനും പാപമോചനത്തിനുമായിട്ട് അവനെ പിതാവ് ഉയർപ്പിച്ചിരിക്കുന്നു. ഞാൻ ഈ സഭയെ നോക്കി പറയട്ടെ, ഈ സഭയുടെ മാനസാന്തരത്തിനും പാപമോചനത്തിനുമായിട്ട് ദൈവം പുത്രനെ ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ യേശുവിങ്കിലേക്ക് ആര് നോക്കുന്നു? യേശുവിങ്കിലേക്ക് നോക്കുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് യേശുവിന്റെ രക്തത്തിന്റെ മുഴുവനും മുടക്ക് നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ഇത് ക്രിയാത്മകമാണ്, ഇത് വെറും കേവലം ഫാന്റസിയല്ല. അർത്ഥവത്തായി കർത്താവിങ്കിലേക്ക് ആ നിലയിൽ വരുവാൻ, എന്റെ ജീവിതത്തെ അർപ്പിപ്പാൻ കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് ബുദ്ധി പറയും. സ്വർഗീയ പിതാവേ, സഹായിക്കണമേ. നിന്റെ വചനം എല്ലാവർക്കും ഉള്ളതാണ് കർത്താവ്, നീ മനസ്സിലാക്കി കൊടുക്കണമേ, പ്രകാശിപ്പിച്ചു കൊടുക്കണമേ കർത്താവെ. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ കഴുകലിൽ, ശുദ്ധീകരണത്തിന്റെ പാതയിൽ കർത്താവെ, ഈ വചനങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാനായിട്ട് ഞങ്ങൾ അർപ്പിക്കുന്നു. ഹാവ് മേഴ്സി അപ്പോൺ അസ്, സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ